പ്രധാന വാർത്തകൾ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. 37 രാജ്യസഭാ സീറ്റുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാത്രിയോടെ ഫലം പ്രഖ്യാപിക്കും. കോടതികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങളെ അംഗങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സ്റ്റാൻഡപ്പ് പദ്ധതിയുടെ പുതുക്കിയ പതിപ്പ് ആരംഭിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സഞ്ജു സാംസണെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ആദരിക്കും. വാർത്തകൾ വിശദമായി. കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളത്തിന് പുറമെ പുതുച്ചേരി, അസം സംസ്ഥാനങ്ങളിലെ വിജ്ഞാപനം ഇന്നുണ്ടാകും. ഒറ്റഘട്ടമായി April 9 3 വോട്ടെടുപ്പെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചു. പശ്ചിമബംഗാളിൽ മാത്രമാണ് 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്തുന്നത്. April 23, 29 തമിഴ്നാട്ടിൽ April 23 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടത്തും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ May 23 പൂർത്തീകരിക്കും. 4 May 4 വോട്ടെണ്ണൽ. തമിഴ്നാട്ടിലെയും പശ്ചിമബംഗാളിലെയും 1 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 30 പശ്ചിമബംഗാളിലെ 2 April 2 വിജ്ഞാപനം പുറപ്പെടുവിക്കും. 6 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടത്തും. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് ചേരുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വൈകിട്ട് 3 തിരുവനന്തപുരത്താണ് യോഗം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനങ്ങളും അവകാശവാദങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി. 3 തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് LDF പ്രചാരണ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ മേൽക്കൈയുമായാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDFിന്റെ നയസമീപനങ്ങളിലെ പൊരുത്തക്കേടുകളും വികസന രംഗത്തെ വീഴ്ചകളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. 2 മുന്നണികളും ഒരുപോലെ ാണെന്നും കേന്ദ്രഭരണത്തിന് അനുസൃതമായി കേരളത്തിൽ പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കണമെന്നുമാണ് BJP നയിക്കുന്ന NDA വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെത്തണമെങ്കിൽ BJP നയിക്കുന്ന ഗവൺമെന്റ് വരണമെന്ന് മുന്നണി നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ മാസം 23 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചോ ECINET എന്ന ആപ്പ് ഡൌൺലോഡ് ചെയ്തോ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തി പേര് ചേർക്കാം. കേരളത്തിൽ താമസിക്കുന്നവർ Form 6 പ്രവാസികൾ Form 6A പൂരിപ്പിക്കേണ്ടത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച പൂർത്തിയായെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരള കോൺഗ്രസ് നിയമസഭാ സ്ഥാനാർത്ഥികളെ നാളെ വൈകിട്ടോടെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ് അറിയിച്ചു. സീറ്റ് വിഭജനത്തിൽ നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിലെ 10 നൽകണമെന്ന് ഇന്നലെ ചർച്ചയിൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ചില പ്രയാസമുണ്ടെന്നും എന്നാൽ മുന്നണി മര്യാദകൾ പാലിച്ച് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്ന സൂചനയും ജോസഫ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം വി കുഞ്ഞികൃഷ്ണൻ അറിയിച്ചു. സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനമെന്നും ഇത് അഴിമതിക്കെതിരായ പോരാട്ടമാണെന്നും അദ്ദേഹം പയ്യന്നൂരിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിലെ വോട്ടർ പട്ടികയിൽ 2,71,06,059 വോട്ടർമാരുണ്ട്. ഇന്നലെ വൈകിട്ട് വരെ കണക്കു പ്രകാരം സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ പൊതുവായ വോട്ടർമാരുടെ എണ്ണം 2,70,52,007. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് രംഗം സജീവമായി. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ നയിക്കുന്ന മുന്നണി വീണ്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ AIADMK BJP സഖ്യം ഭരണത്തിലെത്താൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ്. തമിഴ് വെട്രിക്കഴകം പാർട്ടിയുമായി നടൻ വിജയും രംഗത്തുണ്ട്. 234 അംഗ നിയമസഭയാണ് തമിഴ്നാട്ടിലേത്. ഒഴിവ് വരുന്ന 37 രാജ്യസഭാ സീറ്റുകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 10 സംസ്ഥാനങ്ങളിൽ അടുത്ത മാസത്തോടെ കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളുടെ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. വൈകിട്ട് 4 തെരഞ്ഞെടുപ്പ്. വൈകിട്ട് 5 വോട്ടെണ്ണി, രാത്രിയോടെ ഫലം പ്രഖ്യാപിക്കും. കോടതികൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങളെ അംഗങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഭരണഘടന പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റേതായ അധികാരങ്ങളുണ്ടെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ ബഹിഷ്കരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഗവൺമെന്റ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയുടെ പുതുക്കിയ പതിപ്പ് ആരംഭിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. 2016 ഏപ്രിൽ ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ വർഷം മാർച്ചിൽ അവസാനിച്ചിരുന്നു. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ ഉപധനാഭ്യർത്ഥന ചർച്ചകൾക്ക് മറുപടി നൽകുകയായിരുന്നു ധനമന്ത്രി. ഒഡീഷയിലെ കട്ടക്കിൽ SCB മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തത്തിൽ 10 രോഗികൾ വെന്തുമരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിക്കുകയും ചെയ്തു. ഒഡീഷ മുഖ്യമന്ത്രി മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റ് വിഷയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു സാംസണെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ആദരിക്കും. ചടങ്ങിൽ മംഗലപുരം ക്രിക്കറ്റ് സ്റ്റേഡിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേഡിയത്തിലെ ആധുനിക LED ഫ്ലഡ് ലൈറ്റ്, KCA സ്റ്റേറ്റ് അക്കാദമിയുടെ നിർമ്മാണം, ഇൻഡോർ ക്രിക്കറ്റ് പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണം എന്നിവയും ഇന്ന് ആരംഭിക്കും. നാളത്തെ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റിയർ മലബാർ FC കാലിക്കറ്റ് FC മത്സരം കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് മാറ്റി. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് വേദിമാറ്റം. വൈകിട്ട് 7 കിക്ക് ഓഫ്. കനത്ത വേനൽ വയനാട്ടിലെ വാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കി. വില തകർച്ചയും വാഴക്കുല ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നതും കർഷകരെ വിഷമഘട്ടത്തിലാക്കിയിരിക്കുന്നു. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി.
ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ കപ്പലുകൾ അയക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി തൽക്കാലം നടപടിയെടുക്കില്ലെന്ന് സഖ്യരാഷ്ട്രങ്ങൾ അറിയിച്ചു. ജപ്പാൻ, ഓസ്ട്രേലിയ, UK ഗവൺമെന്റുകളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തൈക്കാച്ചി, ഓസ്ട്രേലിയൻ മന്ത്രി കാത്തറിൻ കിങ്, UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാർമർ തുടങ്ങിയവരാണ് നാവികസേനാ കപ്പലുകൾ കടലിടുക്കിൽ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അറിയിച്ചത്. ഏഷ്യയിലെയും ഓഷ്യാനയിലെയും എണ്ണ ഉൽപാദക രാജ്യങ്ങൾ കരുതൽ ശേഖരത്തിൽ നിന്ന് വൻതോതിൽ എണ്ണ വിപണിയിലെത്തിക്കുമെന്ന് രാജ്യാന്തര ഊർജ്ജ ഏജൻസി അറിയിച്ചു. ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് നടപടി. 400 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലെത്തിക്കുമെന്നാണ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. പെട്രോളും ഡീസലും രാജ്യത്ത് ആവശ്യത്തിനുണ്ടെന്നും ഇവയുടെ വിതരണം കൃത്യമായി തുടരുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വെപ്രാളത്തോടെ ഇന്ധനങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട സാഹചര്യം ഒരിടത്തുമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തൊരിടത്തും പാചകവാതകം ലഭ്യമല്ലാത്ത സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡോൺ ആക്രമണത്തെ തുടർന്ന് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം തീപിടുത്തമുണ്ടായി. ഇതോടെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും ആർക്കും പരിക്കില്ലെന്നും ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യരുതെന്ന് എമിറേറ്റ്സ് യാത്രക്കാരോട് നിർദ്ദേശിച്ചു. കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെ വിമാനത്താവളങ്ങളിലേക്ക് ഖത്തർ എയർവേസ് മറ്റന്നാൾ മുതൽ ഈ മാസം 28 ഏതാനും വിമാന സർവീസുകൾ നടത്തുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കേരളത്തിന് പുറമെ ഡൽഹി, അഹമ്മദാബാദ്, അമൃത്സർ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കായിരിക്കും സർവീസ്. യാത്രക്കാർ അവസാന ഷെഡ്യൂളും തീയതികളും ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ നിന്നോ സ്ഥിരീകരിക്കേണ്ടതാണെന്ന് എയർവേസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ ദുബായിലേക്ക് പോവുകയായിരുന്ന എമിറേറ്റ്സ് വിമാനം യാത്ര അവസാനിപ്പിച്ച് തിരുവനന്തപുരത്ത് തിരിച്ചിറങ്ങി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതിനെ തുടർന്നാണിത്. 353 യാത്രക്കാരെയും ടെർമിനലിലേക്ക് മാറ്റി. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇന്ന് ആരംഭിക്കാനിരുന്ന 12-ാം ക്ലാസ് പരീക്ഷകൾ CBSE റദ്ദാക്കി. പുതുക്കിയ ഫലപ്രഖ്യാപന സംവിധാനം പിന്നീട് അറിയിക്കും. ഇന്ന് റമദാൻ മാസത്തിലെ 27-ാം രാവ്. 1000 മാസങ്ങളേക്കാൾ പുണ്യദായകമായ ലൈലത്തുൽ ഖദർ ആവാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഈ ദിനത്തിൽ വിശ്വാസികൾ പാപമോചനത്തിനായും ദൈവാനുഗ്രഹത്തിനായും പ്രാർത്ഥനകളിൽ മുഴുകും. മസ്ജിദുകളിൽ ഇന്ന് രാത്രി പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ നടത്തും. പ്രത്യേക നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ തുടങ്ങിയ ആരാധനകളുമായി വിശ്വാസികൾ പ്രഭാതം വരെ പള്ളികളിൽ കഴിയും. മലപ്പുറം മാ അദ്ദീൻ ഗ്രാൻഡ് മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനാ സമ്മേളനത്തിന് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. 37 രാജ്യസഭാ സീറ്റുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാത്രിയോടെ ഫലം പ്രഖ്യാപിക്കും. കോടതികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങളെ അംഗങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സ്റ്റാൻഡപ്പ് പദ്ധതി യുടെ പുതുക്കിയ പതിപ്പ് ആരംഭിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സഞ്ജു സാംസണെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ആദരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.